ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. സുഭാഷ് ചന്ദ്രൻ എഴുതിയ ഒരു കഥയുണ്ട്, കൂട്ടുകാരായ അപ്പുവിന്റെയും അമ്മുവിന്റെയും കഥ. അപ്പുവിന്റെ കയ്യിൽ പല നിറങ്ങളിലുള്ള സ്ഫടിക ഗോലികളുണ്ട്. അവനത് നിധി പോലെ സൂക്ഷിക്കുന്നതാണ്, ആർക്കും കൊടുക്കാതെ. അമ്മുവിനും അതുപോലൊരു നിധിശേഖരമുണ്ട്, പച്ചയും ചുവപ്പും നീലയും ഉൾപ്പെടെ പല വർണ്ണങ്ങളിലുള്ള വളപ്പൊട്ടുകൾ. ഒരു ദിവസം അപ്പു അവളുടെ വളപ്പൊട്ടുകൾ കാണാനിടയായി. പല നിറത്തിലുള്ള ആ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ അവന് കൊതി തോന്നി. അത് സ്വന്തമാക്കണമെന്നുള്ള ചിന്ത അവനിൽ വളർന്നു. പക്ഷെ വെറുതെ അമ്മ അത് തരില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, നീ ഈ വളപ്പൊട്ടുകൾ എനിക്ക് തന്നാൽ ഞാൻ എന്റെ കയ്യിലുള്ള ഗോലികൾ മുഴുവൻ തരാം. അമ്മുവിന് സമ്മതമായിരുന്നു. അവൾ തന്റെ കയ്യിലുള്ള മുഴുവൻ വളപ്പൊട്ടുകളും അവന് കൊടുത്തു. പകരമായി ഗോലി കൊടുക്കാൻ അവൻ വീട്ടിലെത്തി പെട്ടി തുറന്നു. അപ്പോഴവന്റെ ഉള്ളിൽ തോന്നിയതെന്തെന്നോ, മുഴുവനും കൊടുക്കണ്ട, കുറച്ച് മാറ്റിവെക്കാം. അവൾ എന്തായാലും അറിയില്ലല്ലോ. അവന് കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് ഗോലികളെടുത്ത് മാറ്റിവെച്ച് ബാക്കിയുള്ളത് മാത്രം അമ്മുവിന് കൊടുത്തു. അവൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. പക്ഷെ അന്ന് രാത്രി അപ്പുവിന് ഉറക്കം വന്നില്ല. അമ്മു എല്ലാ വളപ്പൊട്ടുകളും തനിക്ക് തന്നിട്ടുണ്ടാവുമോ? അതോ ഞാൻ ചെയ്തതുപോലെ കുറച്ച് ഒളിച്ചു വച്ചിട്ടുണ്ടാവുമോ? നല്ലതായിരിക്കില്ല അവളെനിക്ക് തന്നിട്ടുണ്ടാവുക. അതോർത്ത് അവന് സങ്കടമായി, ഉറങ്ങാനേ കഴിഞ്ഞില്ല. എന്നാൽ അമ്മു സുഖമായി ഉറങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ മടിയൊന്നുമില്ലാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന വളപ്പൊട്ടുകളെല്ലാം സമ്മാനിച്ച സന്തോഷത്തിൽ അവൾ സുഖമായി ഉറങ്ങി. പ്രിയപ്പെട്ട ഒരാൾ ചതിക്കപ്പെടുന്നതിനേക്കാൾ അസഹ്യമായ മറ്റൊരനുഭവമുണ്ടോ? കേരളമിപ്പോൾ ഗുരുതരമായ ഒരു വിഷയത്തിലൂടെ കടന്നു പോവുകയാണ്, ഒരുപക്ഷെ ഇപ്പോൾ തന്നെ മരുന്ന് നൽകി ചികിത്സിക്കേണ്ട ഒരു പകർച്ചവ്യാധിയിലൂടെ. പ്രണയപരാജയങ്ങളോ ഇഷ്ടക്കേടുകളോ ഉണ്ടാവുമ്പോൾ പച്ചയ്ക്ക് കത്തിക്കുന്ന മനോഭാവത്തിലേക്ക് മലയാളി മാറിയത് എങ്ങനെയാണ്? പ്രണയപരാജയങ്ങളിൽ മനനൊന്ത് കമിതാക്കൾ സ്വയം ജീവനെടുത്ത സംഭവങ്ങളിൽ നിന്ന് മാറി ഇഷ്ടക്കേടിന്റെ പേരിൽ ഒരിക്കൽ കൂട്ടായിരുന്നവർ മറ്റേയാളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നീങ്ങിയ കാലം അത്യന്തം അപകടകരമാണ്. ഈ പ്രാകൃതമായ പ്രതികാര രീതികൾ കേരളത്തിലിപ്പോൾ സാധാരണമാകുന്നു.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ നായർ പറയുന്നു,
സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ സംഭവിക്കുന്നതെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർക്ക് പറയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും എന്താണ് ആരോഗ്യകരമായ സൗഹൃദം? നിങ്ങൾക്കൊരു വ്യക്തിയെ ഇഷ്ടമാണ്, അത് സ്വന്തം ലിംഗത്തിൽപ്പെട്ടതോ എതിർ ലിംഗത്തിൽപ്പെട്ടതോ ആകാം. ആ വ്യക്തിക്ക് നിങ്ങളെയും ഇഷ്ടമാണ്, നിങ്ങൾ അങ്ങോട്ട് സഹായിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് സഹായം സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ സുഹൃത്തിന്റെ അസാന്നിധ്യം ഒരിക്കലും നിങ്ങളെ മാനസികമായി തളർത്തുകയില്ല. അയാളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചെന്നിരിക്കും, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും ഒരു നല്ല സൗഹൃദത്തിൽ പോവുകയില്ല. അതേപോലെ പ്രണയം എന്ന സംഗതിയും യഥാർത്ഥമായി അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാല് ഘടകങ്ങൾ ചേർന്ന ഒരു മനോഹരമായ അവസ്ഥയാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ആത്മബന്ധം, ശാരീരിക ആകർഷണം, പ്രതിബദ്ധത, ജനാധിപത്യം, ഈ നാല് ഘടകങ്ങൾ ചേർന്ന ഒരു ബന്ധമാണ് യഥാർത്ഥ പ്രണയം. ആത്മബന്ധമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന നിങ്ങൾ അടുത്ത കാലത്തായി പ്രണയത്തിൽ ഏർപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി കൂടെ ചിന്തിച്ചു തുടങ്ങുന്നു. പങ്കാളികളുടെ താല്പര്യങ്ങൾ കൂടെ സംരക്ഷിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന അവസ്ഥയാണ്. ശാരീരികമായ ആകർഷണം പ്രണയത്തിന്റെ ആദ്യഘട്ടത്തിൽ ശക്തമായിരിക്കും, വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പ്രതിബദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരുപാട് വ്യക്തികളെ നാം പരിചയപ്പെട്ടേക്കാം, അവരിൽ പലരോടും ബൗദ്ധികമായും ശാരീരികമായും ആകർഷണമോ ആരാധനയോ തോന്നിയെന്നിരിക്കാം. എങ്കിൽ പോലും താങ്കളുടെ പ്രണയത്തെ നശിപ്പിക്കാത്ത രീതിയിൽ മറ്റു ബന്ധങ്ങൾക്കൊക്കെ ആരോഗ്യകരമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നതാണ് പ്രണയത്തിലെ പ്രതിബദ്ധത. നാലാമത്തെ ഘടകമായ ജനാധിപത്യമാകട്ടെ പ്രണയത്തിൽ അഭിപ്രായം പറയാനും കേൾക്കാനുമുള്ള മനസ്ഥിതിയാണ്. നിങ്ങൾ പറയുന്ന അഭിപ്രായം നിങ്ങളുടെ പങ്കാളി കേൾക്കാൻ തയ്യാറാകുന്നു എങ്കിൽ മാത്രമേ അത് ജനാധിപത്യ ബോധമുള്ള ഒരു പ്രണയമാകുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കാളി കേൾക്കുന്നില്ല, എന്നിട്ടും നിങ്ങൾക്ക് ആ ബന്ധത്തിൽ തുടരണം എന്ന ആഗ്രഹമാണെങ്കിൽ അത് പ്രണയമോ സൗഹൃദമോ അല്ല, മറിച്ച് വൈകാരിക അടിമത്തം എന്ന വിഷലിപ്തമായ ഒരു അവസ്ഥയാണ്.
കഴിഞ്ഞ 4 മാസത്തിനിടെ സമാനമായ 3 കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത്. വെട്ടിയും കുത്തിയും വീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ. മാർച്ച് 13 തിരുവല്ലയിലും ഏപ്രിൽ 4 തൃശൂരിലും വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ടത് ഇതേ രീതിയിലാണ്. തിരുവനന്തപുരത്ത് നേഴ്സിനെ ആംബുലൻസ് ഡ്രൈവർ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതും കോട്ടയം മീനടത്ത് യുവതിയെ വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ചതും കൊച്ചിയിൽ യുവതിയെ നടുറോഡിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചതും കഴിഞ്ഞ 4 മാസത്തിനിടെ തന്നെ. ഇതിലെല്ലാം സ്ത്രീജീവിതങ്ങളാണ് കത്തിക്കരിഞ്ഞത്. പെൺമക്കളുള്ള രക്ഷിതാക്കളുടെ ആധി വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങൾ. പ്രണയവും സൌഹൃദവും തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന രക്ഷിതാക്കൾക്ക് പോലും അങ്ങനെ പ്രണയവും സൌഹൃദവും നിരസിച്ചാലുണ്ടാകുന്ന അനുഭവങ്ങൾ തുടർക്കഥയാവുമ്പോൾ ഭയം തോന്നുക സ്വാഭാവികം. സ്കൂളുകളിലും കോളേജുകളിലും ഈ വിഷയങ്ങൾ ചർച്ചയായേ മതിയാകൂ. നല്ല സൌഹൃദങ്ങളുടെ ഇടം രൂപപ്പെട്ടേ മതിയാകൂ.
പലപ്പോഴും സൌഹൃദങ്ങളിലും പ്രണയങ്ങളിലും തുടങ്ങുന്ന ബന്ധങ്ങൾ ഈ വൈകാരിക അടിമത്വങ്ങളിലേക്ക് വഴിമാറുമ്പോഴാണ് അനാരോഗ്യകരമായ പ്രതികരണങ്ങൾ വരുന്നത്. വൈകാരിക അടിമത്തം വരുമ്പോൾ പങ്കാളിയിൽ നിന്ന് സമ്പൂർണമായ ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകണമെന്ന് ശഠിക്കുന്നു. ഇനി താൻ പറയുന്ന കാര്യങ്ങൾ പങ്കാളി കേട്ടില്ലെങ്കിൽ പോലും ആ മാനസികമായ അടുപ്പം വിടാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. ജീവിതത്തിൽ മറ്റ് എല്ലാ കാര്യങ്ങളുടെയും പ്രസക്തി ഇല്ലാതായി വന്ന് ഈ ബന്ധത്തിലേക്ക് പൂർണമായും അടിമപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുകയാണ്. ഈ അടിമപ്പെടൽ ഒരു കാര്യത്തിലും നല്ലതല്ല. ലഹരിയോടാണെങ്കിലും ഭക്ഷണത്തോടാണെങ്കിലും മൊബൈൽ ഫോണിനോടാണെങ്കിലും സൗഹൃദത്തോടാണെങ്കിലും പ്രണയത്തോടാണെങ്കിലും ഈ സമ്പൂർണമായ അടിമപ്പെടൽ നല്ലതല്ല. കാരണം സമ്പൂർണമായ അടിമപ്പെടലിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ അവനവനെ അപായപ്പെടുത്താനോ മറ്റേയാളെ അപായപ്പെടുത്താനോ ശ്രമിക്കുന്ന ഒരു മാനസിക നിലയിലേക്ക് പോയിരിക്കും. ഈ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം പ്രണയമായാലും സൗഹൃദമായാലും ജീവിതത്തിലെ മനോഹരമായ അവസ്ഥകളാണ്. അതിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അതിന്റെ ജനാധിപത്യ ബോധത്തിലും അതിന്റെ പരസ്പര പൂരകമായ പരസ്പര ബഹുമാനത്തിലും നിലനിൽക്കുന്ന സംഗതിയാണ്. നമുക്ക് നമ്മുടെ താല്പര്യം അതേ അളവിൽ മറ്റൊരാൾ തിരിച്ചു തരുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കാനുള്ള അനുതാപം ഉണ്ടാകണം. ആ അനുതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സുഹൃത്തിനെയോ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയെയോ ഇല്ലാതാക്കാനോ സ്വയം ഇല്ലാതാക്കാനോ നാം ശ്രമിക്കുകയില്ല. കാരണം പ്രണയവും സൗഹൃദവും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, എന്നാൽ ജീവിതത്തിന്റെ ഹൃദയമല്ല.
ബന്ധങ്ങളിൽ ചതിക്ക് സ്ഥാനമില്ല. അപ്പുവിന്റെയും അമ്മുവിന്റെയും കഥയിൽ പറയുന്ന പോലെ മനസ്സറിഞ്ഞ് പൂർണ്ണ സമ്മതത്തോടെ കൈമാറാൻ കഴിയാത്തതാണെങ്കിൽ അതിന് തുനിയരുത്. അത് വളപ്പൊട്ടായാലും സൗഹൃദമായാലും പ്രണയമായാലും.